അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അദ്ധ്യായം 13. അന്ത്യോക്കിയയിലെ സഭയിൽ കുറെ പ്രവാചകരും അധ്യാപകരുമുണ്ടായിരുന്നു. ബർണബാസ്, നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ഷിമോൻ, കുറേനക്കാരനായ ലുക്യൂസ്, രാജാവായ ഹെരോദാവിനോടൊപ്പം വളർന്ന മനായേൻ, ഷൗൽ എന്നിവർ, അവരെല്ലാം കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കഴിയുകയായിരുന്നു. പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർണബാസിനെയും ഷൗലിനെയും എനിക്ക് വിട്ടുതരിക. അവർക്ക് പ്രത്യേകമായി ഒരു ജോലിയുണ്ട്, അതു ചെയ്യാൻ ഞാൻ അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. സഭ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവർ ഷൗലിന്റെയും ബർണബാസിന്റെയും മേൽ കൈവച്ച് അവരെ അയച്ചു. ബർണബാസും ഷൗലും പരിശുദ്ധാത്മാവിനാൽ ഐക്യപ്പെട്ടു. അവർ സെലൂക്കയിലേക്ക് പോയി. അനന്തരം അവർ സെലൂക്കയിൽ നിന്നും കുപ്രോസിലേക്ക് കപ്പൽ കയറി. സലമീസിലെത്തിയ അവർ യഹൂദ പള്ളികളിൽ ദൈവസന്ദേശം പ്രസംഗിച്ചു. യോഹന്നാൻ മർക്കോസ് സഹായിയായി അവരോടൊത്തുണ്ടായിരുന്നു. അവർ ദ്വീപിലാകമാനം ചുറ്റി സഞ്ചരിച്ച് പാഫോസിലെത്തി. പാഫോസിൽ മായാജാല പ്രകടനം നടത്തിയിരുന്ന ഒരു യഹൂദനെ അവർ കണ്ടുമുട്ടി. ബർ യേശു എന്നായിരുന്നു അയാളുടെ പേര്. അയാൾ ഒരു കള്ളപ്രവാചകനായിരുന്നു. ദേശാധിപതിയായിരുന്ന സെർഗിയോസ് പൗലോസിനോടൊപ്പമായിരുന്നു അയാൾ താമസിച്ചിരുന്നത്. സെർഗിയോസ് ബുദ്ധിമാനായിരുന്നു. അയാൾ ബർണബാസിനെയും ഷൗലിനെയും തന്നോടൊപ്പം വിളിച്ചു. ദൈവസന്ദേശം കേൾക്കാൻ അയാൾ ആഗ്രഹിച്ചു. എന്നാൽ മന്ത്രവാദിയായ എലീമാസ് ബർണബാസിനും ഷൗലിനും എതിരായിരുന്നു. ഗ്രീക്ക് ഭാഷയിൽ ബറേഷു എന്നതിനുള്ള പേരാണ് എലീമാസ്. ഗവർണർ യേശുവിൽ വിശ്വസിക്കുന്നത് തടയാൻ അയാൾ ശ്രമിച്ചു. എന്നാൽ ഷൗലിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരുന്നു. ഷൗലിന്റെ മറ്റൊരു പേരാണ് പൗലോസ്. പൗലോസ് എലീമാസിനെ നോക്കി പറഞ്ഞു,
പിശാചിന്റെ മകനെ, നീ എല്ലാം നന്മയുടെ ശത്രുവാകുന്നു. നിന്നിൽ കപടതന്ത്രങ്ങളും കളവുമാണുള്ളത്. കർത്താവിന്റെ സത്യങ്ങൾ കള്ളങ്ങളാക്കാൻ നീ എപ്പോഴും ശ്രമിക്കുന്നു. ഇപ്പോൾ ദൈവം നിന്നെ സ്പർശിച്ച് അന്ധനാക്കും. സൂര്യപ്രകാശം പോലും കാണാൻ കഴിയാത്ത വിധം നീ കുറച്ചു നാളത്തേക്ക് അന്ധനായിത്തീരും.
അപ്പോൾ എലീമാസിന് എല്ലാം ഇരുണ്ടതായി തോന്നി. അയാൾ തപ്പിത്തടഞ്ഞ് നടന്നു. ഒരു കൈ പിടിച്ചു വഴി കാട്ടാൻ ഒരാളെ കിട്ടിയെങ്കിൽ എന്നയാൾ ആശിച്ചു. അതു കണ്ട ഗവർണർ വിശ്വസിച്ചു. അയാൾക്ക് കിട്ടിയ കർത്താവിനെപ്പറ്റിയുള്ള ഉപദേശങ്ങളിൽ അയാൾ അത്ഭുതപ്പെട്ടു. പൗലോസും അവനോടൊപ്പമുണ്ടായിരുന്നവരും പാഫോസിൽ നിന്നും കപ്പൽ കയറി. അവർ പംഫുല്യയിലെ പെർഗ നഗരത്തിലെത്തി. പക്ഷേ യോഹന്നാൻ മർക്കോസ് അവരെ വിട്ട് യെരുശലേമിലേക്ക് മടങ്ങി. അവർ പെർഗായിൽ നിന്നുള്ള യാത്ര തുടർന്ന് അന്ത്യോക്കിയയിലേക്ക് പോയി. പിസിദ്ധ്യായിലെ നഗരമാണ് അന്ത്യോക്കിയ. ശബത്ത് ദിവസം അവർ അന്ത്യോക്കിയയിലെ ഒരു യഹൂദ പള്ളിയിൽ കടന്നിരുന്നു. മോശയുടെ ന്യായപ്രമാണവും പ്രവാചകരുടെ വചനങ്ങളും വായിച്ചു. അപ്പോൾ യഹൂദ പള്ളിയിലെ പ്രമുഖർ പൗലോസിനും ബർണബാസിനും ഒരു സന്ദേശമയച്ചു.
സഹോദരന്മാരെ, നിങ്ങളുടെ വചനങ്ങൾ ആളുകളെ രക്ഷിക്കും. അതിനാൽ നമ്മെ ശക്തിപ്പെടുത്താൻ ഉതകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി പറഞ്ഞാലും.
പൗലോസ് എഴുന്നേറ്റു. അയാൾ കൈ ഉയർത്തി പറഞ്ഞു,
എന്റെ യഹൂദ സഹോദരന്മാരെ, ജാതികളിൽ സത്യദൈവത്തെ നമസ്കരിക്കുന്നവരുമേ, നിങ്ങൾ ദയവായി എന്നെ ശ്രദ്ധിച്ചാലും. ഇസ്രായേലിന്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു. മിസ്രൈമിൽ അന്യനാട്ടുകാരെ പോലെ കഴിഞ്ഞ കാലത്ത് മഹത്തായ ജനതയാകുവാൻ ദൈവം അവരെ സഹായിച്ചു. അതായത്, ശക്തിയോടെ ദൈവം അവരെ ആ രാജ്യത്തു നിന്നും പുറത്തു കൊണ്ടുവന്നു. പിന്നീട് 40 വർഷം ദൈവം മരുഭൂമിയിൽ അവരുടെ എല്ലാ ദൗർബല്യങ്ങളും പുറത്തു കാത്തു. കനാൻ ദേശത്തെ 7 രാജ്യങ്ങൾ ദൈവം നശിപ്പിച്ചു. ആ രാജ്യങ്ങൾ അവൻ തന്റെ ആളുകൾക്ക് നൽകി. 450 വർഷങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. അതിനുശേഷം ശമുവേൽ പ്രവാചകന്റെ കാലം വരെ ദൈവം നമുക്ക് ന്യായാധിപതികളെ തന്നു. പിന്നീട് അവർ ഒരു രാജാവിനെ ചോദിച്ചു. കീശിന്റെ പുത്രനായ ഷൗലിനെ ദൈവം അവർക്ക് നൽകി. ബെന്യാമിന്റെ കുടുംബത്തിൽ പിറന്നവനായിരുന്നു ഷൗൽ. അയാൾ 40 വർഷം രാജാവായിരുന്നു. പിന്നീട് ദൈവം ഷൗലിനെ മാറ്റി ദാവീദിനെ അവരുടെ രാജാവാക്കി. ദാവീദിനെ കുറിച്ച് ദൈവം ഇങ്ങനെ പറഞ്ഞു, ഇശായിയുടെ പുത്രനായ ദാവീദ് ചിന്തയിൽ എന്നെ പോലെയാണ്. ഞാൻ ആവശ്യപ്പെടുന്നതെന്തും അവൻ ചെയ്യും. ഇസ്രായേൽക്കാരുടെ രക്ഷകനായി ദൈവം ദാവീദിന്റെ സന്തതികളിൽ ഒരുവനെ കൊണ്ടുവന്നു. അത് യേശുവായിരുന്നു. ദൈവം അത് വാഗ്ദാനം ചെയ്തിരുന്നു. യേശു വരും മുമ്പ് യോഹന്നാൻ ഇസ്രായേലിലെ മുഴുവൻ ജനതയോടും മാനസാന്തരത്തെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും പറഞ്ഞു. യോഹന്നാൻ തന്റെ ജോലി പൂർത്തിയാക്കാറായപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ആരെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഞാൻ ക്രിസ്തുവല്ല, അവൻ വരാനിരിക്കുന്നു. അവന്റെ ചെരുപ്പ് അഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. എന്റെ സഹോദരന്മാരെ, അബ്രഹാമിന്റെ കുടുംബത്തിലെ സന്തതികളെ, സത്യദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ജാതികളെ, ശ്രദ്ധിക്കുക. ഈ രക്ഷയെപ്പറ്റിയുള്ള വാർത്ത ഞങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. യേശു ആയിരുന്നു രക്ഷകനെന്ന് യെരൂശലേമിലെ യഹൂദരോ യഹൂദ നേതാക്കളോ മനസ്സിലാക്കിയിരുന്നില്ല. യേശുവിനെപ്പറ്റിയുള്ള പ്രവാചകരുടെ പ്രവചനങ്ങൾ എല്ലാ ശബത്തിലും വായിച്ചു കേൾപ്പിക്കാറുള്ളതാണ്. എന്നിട്ടും അവർക്ക് മനസ്സിലായില്ല. യഹൂദർ യേശുവിനെ കഠിനമായി വിമർശിച്ചു. പ്രവാചകരുടെ വചനങ്ങൾ യാഥാർത്ഥ്യമായി. യേശുവിനെ കൊല്ലുവാൻ മതിയായ കാരണം കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എങ്കിലും യേശുവിനെ വധിക്കാൻ അവർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. തിരുവെഴുത്തുകളിൽ എഴുതിയതെല്ലാം യഹൂദർ അവനോട് ചെയ്തു. എന്നിട്ടവർ യേശുവിനെ കുരിശിൽ നിന്നിറക്കി കല്ലറയിൽ അടക്കി. പക്ഷേ ദൈവം അവനെ പുനർജീവിപ്പിച്ചു. അതിനുശേഷം കുറെ ദിവസം യേശുവിനോടൊത്ത് ഗലീലയിൽ നിന്നും യെരൂശലേമിൽ വന്നവർ അവനെ കണ്ടു. ഇപ്പോഴവർ ജനങ്ങളുടെ മുമ്പിൽ അവന്റെ സാക്ഷികളാണ്. ദൈവം നമ്മുടെ പിതാക്കൾക്ക് നൽകിയ വാഗ്ദാനത്തിന്റെ സുവിശേഷം ഞാൻ നിങ്ങളോട് പ്രഖ്യാപിക്കാം. നമ്മൾ അവരുടെ സന്തതികളാകുന്നു. ദൈവം ആ വാഗ്ദാനം നമുക്ക് യഥാർത്ഥമാക്കുകയും ചെയ്തു. യേശുവിനെ പുനർജീവിപ്പിച്ചുകൊണ്ടാണ് അവൻ അത് ചെയ്തത്. അതുകൊണ്ട് രണ്ടാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, നീ എന്റെ പുത്രനാകുന്നു, ഇന്ന് ഞാൻ നിന്റെ പിതാവായി. ദൈവം യേശുവിനെ പുനർജീവിപ്പിച്ചു. യേശു ഒരിക്കലും കല്ലറയിൽ പോയി ജീർണിക്കില്ല. ദൈവം പറഞ്ഞു, ദാവീദിന് ഞാൻ വാഗ്ദാനം നൽകിയ വിശുദ്ധവും സത്യവുമായ അനുഗ്രഹങ്ങൾ ഞാൻ നിനക്ക് തരും. എന്നാൽ മറ്റൊരിടത്ത് ദൈവം പറയുന്നു, നിന്റെ പരിശുദ്ധൻ അഴുകിപ്പോകാൻ നീ അനുവദിക്കില്ല. ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ദാവീദ് ദൈവഹിതം നടപ്പാക്കി. എന്നിട്ട് അയാൾ മരിച്ചു. ദാവീദ് തന്റെ പിതാക്കന്മാരോട് കൂടെ സംസ്കരിക്കപ്പെട്ടു. അവന്റെ ശരീരം അഴുകിപ്പോവുകയും ചെയ്തു. എന്നാൽ ദൈവം പുനർജീവിപ്പിച്ചവൻ കല്ലറയിൽ അഴുകിയില്ല. സഹോദരന്മാരെ, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. യേശുവിലൂടെ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. മോശയുടെ ന്യായപ്രമാണം നിങ്ങളെ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചില്ല. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്നവർ അവനിലൂടെ ന്യായീകരിക്കപ്പെടുന്നു. ചിലതൊക്കെ സംഭവിക്കുമെന്ന് പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്. സൂക്ഷിച്ചിരിക്കുക. പ്രവാചകർ പറഞ്ഞതൊന്നും നിങ്ങളെ ബാധിക്കാതിരിക്കാൻ നോക്കുക. പ്രവാചകർ പറഞ്ഞത് ഇങ്ങനെയാണ്, സംശയാലുക്കളെ ശ്രദ്ധിക്കുക, നിങ്ങൾ വിസ്മയിക്കുക, എന്നിട്ട് പോയി നശിക്കുക. എന്തെന്നാൽ നിങ്ങളുടെ കാലത്ത് നിങ്ങൾ വിശ്വസിക്കാത്ത ചിലത് ഞാൻ ചെയ്യും. ആരെങ്കിലും വിശദീകരിച്ച് തന്നാൽ പോലും നിങ്ങളത് വിശ്വസിക്കില്ല.
പൗലോസും ബർണബാസും യഹൂദ പള്ളി വിടാറായപ്പോൾ ജനങ്ങൾ അവരോട് അടുത്ത ശബത്ത് ദിവസം വീണ്ടും വരണമെന്നും തങ്ങളോട് ഈ കാര്യങ്ങൾ കൂടുതൽ പറയണമെന്നും ആവശ്യപ്പെട്ടു. യോഗാനന്തരം അവിടെ നിന്നും അനേകം യഹൂദർ പൗലോസിനെയും ബർണബാസിനെയും പിന്തുടർന്നു. യഹൂദരും യഹൂദ മതത്തിലേക്ക് മാറി വന്ന അനേകം പേരും അവരോടൊപ്പമുണ്ടായിരുന്നു. സത്യദൈവത്തെ ഈ മതം മാറിയവരും ആരാധിച്ചിരുന്നു. ദൈവത്തിന്റെ കാരുണ്യത്തിലുള്ള വിശ്വാസം തുടരാൻ പൗലോസും ബർണബാസും അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അടുത്ത ശബത്ത് ദിവസം നഗരത്തിലെ എല്ലാ ആളുകളും കർത്താവിന്റെ വചനങ്ങൾ കേൾക്കാൻ ഒത്തുകൂടിയിരുന്നു. യഹൂദർ അവിടെ എല്ലാവരെയും കണ്ടു. അവർ അസൂയാലുക്കളായി. അവർ നിന്ദ്യമായ വാക്കുകൾ ഉപയോഗിക്കുകയും പൗലോസിന്റെ വാക്കുകളെ എതിർക്കുകയും ചെയ്തു. എന്നാൽ പൗലോസും ബർണബാസും വളരെ ധൈര്യത്തോടെ പറഞ്ഞു,
ദൈവസന്ദേശം യഹൂദരായ നിങ്ങളോടാണ് ഞങ്ങൾ ആദ്യം പ്രസംഗിക്കേണ്ടത്. എന്നാൽ നിങ്ങളത് നിരാകരിക്കുന്നു. നിത്യജീവന് നിങ്ങൾ നിങ്ങളെ തന്നെ അനർഹരാക്കുന്നു. അതുകൊണ്ട് ഞങ്ങളിതാ ജാതികളിലേക്ക് തിരിയുന്നു. ഇത് ചെയ്യാനാണ് കർത്താവ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. കർത്താവ് പറഞ്ഞു, ജാതികൾക്ക് പ്രകാശമാകുവാനാണ് നിന്നെ ഞാൻ സൃഷ്ടിച്ചത്. അങ്ങനെ ലോകം മുഴുവനുമുള്ളവർക്ക് രക്ഷയുടെ മാർഗം കാണിക്കാനും.
പൗലോസിന്റെ ഈ വാക്കുകൾ കേട്ട ജാതികൾ സന്തുഷ്ടരായി. അവർ കർത്താവിന്റെ വചനത്തെ ആദരിച്ചു. അനേകർ ആ സന്ദേശത്തിൽ വിശ്വസിച്ചു. നിത്യജീവനെ തെരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു അവർ. കർത്താവിന്റെ സന്ദേശം രാജ്യം മുഴുവനും പ്രചരിപ്പിക്കപ്പെട്ടു. പക്ഷേ ഭക്തശ്രീകളെയും നഗരനേതാക്കളെയും ഇളക്കിവിട്ട് യഹൂദർ പൗലോസിനെയും ബർണബാസിനെയും പീഡിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ബർണബാസിനെയും പൗലോസിനെയും നഗരാതിർത്തിക്ക് പുറത്തേക്ക് ഓടിച്ചു. പൗലോസും ബർണബാസും തങ്ങളുടെ കാലിലെ പൊടി കുടഞ്ഞു കളഞ്ഞു. പിന്നീടവർ ഇക്കോനിയയിലേക്ക് പോയി. എന്നാൽ അന്ത്യോക്യയിലുള്ള യേശുവിന്റെ ശിഷ്യന്മാർ സന്തോഷം നിറഞ്ഞവരും പരിശുദ്ധാത്മാവിൽ പരിപൂതരുമായി തീർന്നു.